ഇനി SBS മലയാളത്തിൽ നികുതി സംബന്ധമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ടാക്സ് ഫയൽ ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എല്ലാ വർഷവും പരിശോധിക്കാറുണ്ട്. ഓരോ വർഷവും ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് നൽകാറുണ്ട്. ഏതെല്ലാം മേഖലകളിലാണ് ATO ഈ വർഷം പ്രത്യേകമായി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുൻപേ നൽകാറുണ്ട്. അക്കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് വിശദീകരിക്കുന്നതിനായി മെൽബണിൽ ടാക്സ് മാൻ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സ് പ്രൊഫഷണൽസിൽ ടാക്സ് ഏജന്റായ ശ്രീ ബൈജു മത്തായി നമുക്കിപ്പം ചേരുന്നു. നമസ്കാരം ബൈജു മത്തായി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെല്ലി.
ബൈജു മത്തായി, ഈ പ്രാവശ്യത്തെ ടാക്സ് റിട്ടേൺസ് സമർപ്പിക്കുന്നതിന് മുൻപായി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. ഇതിൽ പ്രത്യേകമായിട്ട് ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് മുൻപ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണല്ലോ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു.
അതെ ഡെല്ലി, ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ മാച്ചിങ് പ്രോഗ്രാം ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസ് ആദ്യമായി ആരംഭിക്കുന്നത് 2019 May മുതലാണ്. കാരണം ATO ശ്രദ്ധയിൽ ആ വിഷയം പെട്ടു. കാരണം അനേകർ, ലക്ഷക്കണക്കിന് ഓസ്ട്രേലിയൻസ് ക്രിപ്റ്റോ കറൻസി നിക്ഷേപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് അവരുടെ ടാക്സ് റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കൺസേൺ ATO ഉണ്ടായി. അങ്ങനെയാണ് ആ ഡേറ്റ മാച്ചിങ് പ്രോഗ്രാം ഇപ്രകാരം ATO സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ATO ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഡീല് ചെയ്യുന്ന ടാക്സ് പേയേഴ്സിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് ഡേറ്റ കളക്ട് ചെയ്യാനും അവരുടെ ടാക്സ് റിട്ടേണിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുമായിട്ടുള്ള സോഴ്സുകൾ ഉണ്ട്. ഡെസിഗ്നേറ്റഡ് സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ DSP, അതുപോലെ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡേഴ്സ്, ഇവരിൽ നിന്നൊക്കെ ATO ഡേറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കളക്ട് ചെയ്തിട്ട് ഇപ്രാവശ്യം ടാക്സ് സീസൺ ആരംഭിക്കുകയാണല്ലോ ജൂലൈ മാസം മുതൽ, അതിന് മുമ്പായി തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ് റിലീസ് ATO ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഏകദേശം 600,000 ആൾക്കാരുടെ ഡേറ്റ ഇപ്രകാരം ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിവ് ATO. അത് അങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസിയിൽ ഡീല് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ടാക്സ് പേയേഴ്സിന് ഒരു ലെറ്റർ റിമൈൻഡർ അല്ലെങ്കിൽ ഒരു വാർണിംഗ് ലെറ്റർ, നിങ്ങൾ അത് ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോകരുത്, ഇത് നിങ്ങളുടെ ഒബ്ലിഗേഷന്റെ ടാക്സ് ഒബ്ലിഗേഷന്റെ ഭാഗമാണെന്ന് അറിയിക്കുന്ന ഒരു ലെറ്റർ ATO അയക്കുകയാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഒരു ടാക്സ് ഫയൽ സമർപ്പിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ? നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ഈ ക്രിപ്റ്റോ കറൻസിയുമായി ഡീല് ചെയ്യുന്നതിലുണ്ടോ?
അത് ഡീല് ചെയ്യുന്നതിൽ തടസ്സമില്ല. ഓസ്ട്രേലിയയുടെ നിയമപ്രകാരം ഓരോ രാജ്യത്തിലും നിയമങ്ങൾ വ്യത്യസ്തമാണല്ലോ. എന്നാൽ ഓസ്ട്രേലിയയുടെ നിയമപ്രകാരം ആൾക്കാർക്ക് അതിൽ, അല്ലെങ്കിൽ ടാക്സ് പേഴ്സിന് അതിൽ ഡീൽ ചെയ്യുന്നതിനോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് നിലവിൽ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അതിൽ ATO ഈ വിഷയത്തിലെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഒരുപാട് ടാക്സ് പേഴ്സ് ഈ ക്രിപ്റ്റോ ഡീലിംഗ് ടാക്സ് ഫ്രീ ആണെന്നുള്ള ഒരു ചിന്തയിൽ ഉണ്ട്. അപ്രകാരം ഒരു അസംഷൻ ഉള്ള ആൾക്കാരുണ്ട്. മാത്രമല്ല, ഇതിന്റെ ട്രാൻസാക്ഷൻ പലപ്പോഴും ഹിഡൻ ആണല്ലോ, അനോണിമസ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അതിന്റെ ഡേറ്റ ഒഫീഷ്യൽ ടാക്സ് റിട്ടേണുകൾ വരേണ്ടതല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇത് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രം അതിന്റെ ടാക്സ് ഡിക്ലെയർ ചെയ്യുകയോ ഗെയിൻസ് ഡിക്ലെയർ ചെയ്യുകയോ ചെയ്താൽ മതി, അതുവരെ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കഴിഞ്ഞ വർഷങ്ങളിലെ ടാക്സ് റിട്ടേണുകളിൽ, അനേകരുടെ ടാക്സ് റിട്ടേണില് ക്രിപ്റ്റോ ഡീലിംഗ് ഉള്ളതായിട്ട് ATO റിപ്പോർട്ട് കിട്ടുകയും എന്നാൽ അവരുടെ ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്തപ്പോൾ ആ ഡേറ്റ ഇല്ലാതിരിക്കുകയും ചെയ്തത് ATO ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർക്കെല്ലാം ലെറ്റർ, അത് കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ടാക്സ് റിട്ടേൺ അമെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലെറ്റർ അയക്കുന്നുണ്ട്. ഈ ഇപ്രകാരം ആരെങ്കിലും ഈ വിഷയങ്ങൾ അവരുടെ ടാക്സ് റിട്ടേണുകളിൽ ഡിക്ലെയർ ചെയ്യാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ATO മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാം ഇപ്രകാരം ക്രിപ്റ്റോ ഡീലിംഗ് ചെയ്യുന്നവർ എടുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രാഥമികമായിട്ട് ആക്യുറേറ്റ് ആയ റെക്കോർഡുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ക്രിപ്റ്റോയുടെ എല്ലാ പർച്ചേസ്, എല്ലാ സെയിൽസ് റെക്കോർഡുകളും വേണ്ടുന്ന റെക്കോർഡുകൾ അവർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം. അതായത് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, എന്നാണ് ഇത് വാങ്ങിയത്, എന്നാണ് അതിന്റെ വിൽപ്പന, അതുപോലെ അതിന്റെ വാല്യൂ ഓസ്ട്രേലിയൻ ഡോളേഴ്സിൽ കൺവേർട്ട് ചെയ്ത് അതിന്റെ വാല്യൂ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. മാത്രമല്ല, ഹു ഇസ് ദ അതർ പാർട്ടി, ആരാണ് നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന പാർട്ടി എന്നുള്ള റെക്കോർഡ്. ചില റെക്കോർഡുകൾ പ്രോപ്പറായിട്ട് അവൈലബിൾ അല്ല ഈ മാർക്കറ്റില് എന്നറിയാം. എന്തുമാത്രം അവരുടെ വാലറ്റ് ഐ ഡി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെയെങ്കിലും റെക്കോർഡ്, നമുക്ക് എന്തുമാത്രം റെക്കോർഡുകൾ സൂക്ഷിക്കാൻ പറ്റുമോ അത്രയും റെക്കോർഡുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ലിഗേഷൻ. രണ്ടാമത്, ആ കറക്റ്റ് ടാക്സ് ഇയറിൽ തന്നെ ഈ ഇൻഫർമേഷൻ, അത് ലോസ് ആവാം ചിലപ്പോൾ ഗെയിൻ ആവാം, ഇത് കൃത്യമായിട്ട് ടാക്സ് റിട്ടേണിൽ അതിന്റെ കറക്റ്റായ സെക്ഷനുകളിൽ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഡേറ്റ മാച്ചിങ്ങിൽ നമ്മുടെ റിട്ടേൺ ഫ്ലാഗ് ചെയ്യപ്പെടാതിരിക്കും.
ബജുമത്തോയി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആണ് ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ബാങ്കുകളുടെ രേഖകൾ എടിഒ പരിശോധിക്കുന്നതായി മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് വിശദീകരിക്കാമോ?
അതെ ഡെല്ലി, ഈ കഴിഞ്ഞ ചില ആഴ്ചകളായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. പലർക്കും വിദേശ ബാങ്ക് അക്കൗണ്ടുകളിൽ, ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ കേരളത്തിലെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപ സ്ഥിര നിക്ഷേപങ്ങളും സേവിങ്സും ഒക്കെ ഉള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിലേക്ക് റിപ്പോർട്ട് കിട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടാക്സ് പേയറിന് ഫെഡറൽ ബാങ്കിൽ ഉള്ള ഒരു സ്ഥിര നിക്ഷേപത്തിന്റെ ഇൻട്രസ്റ്റ് ടാക്സ് റിട്ടേൺ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ആ ബാങ്കിൽ നിന്നുള്ള ഡയറക്റ്റ് ഇൻഫർമേഷൻ എടിഒക്ക് കിട്ടിയിട്ട് അതിനെ മെൻഷൻ ചെയ്തുള്ള ലെറ്റർ കിട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ബാങ്കുകളിൽ നിന്ന് ഡയറക്റ്റ് റിപ്പോർട്ട് ലഭിക്കും. ഇന്ത്യയുമായിട്ട്, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ പ്രകാരമുള്ള ടാക്സ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യാനുള്ള എഗ്രിമെന്റ് ഓൾറെഡി ആയിട്ടുണ്ട് രാജ്യങ്ങൾക്കിടയിൽ. അത് കൂടുതൽ വ്യാപകമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പരിധിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാണ്, നേരിട്ട് ബാങ്ക് ഡേറ്റകൾ കിട്ടുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ. അപ്പം ടാക്സ് പേയേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വിദേശ രാജ്യത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള നാട്ടിലെ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്ഥിര നിക്ഷേപങ്ങളോ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഓരോ വർഷവും ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ രീതിയിൽ കണക്ക് കൂട്ടി അവിടെ ജനറേറ്റ് ചെയ്യുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് ഇവിടുത്തെ ടാക്സ് റിട്ടേണിലെ കൃത്യമായ സെക്ഷനുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓസ്ട്രേലിയൻ ടാക്സ് റെസിഡന്റ് എന്നുള്ള നിലയിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും അത് ഒന്നാമതായി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓസ്ട്രേലിയൻ ടാക്സ് റിട്ടേണിലാണ്. വിദേശ രാജ്യത്ത് എന്തെങ്കിലും ടാക്സ് അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുത്ത ടാക്സിന് ഒരു ഓഫ്സെറ്റും നമുക്ക് ഇവിടുത്തെ ടാക്സ് റിട്ടേണിൽ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഡബിൾ ടാക്സേഷൻ അല്ല വരുന്നത്, പകരം അവിടെ കൊടുത്ത ടാക്സ് കുറച്ചിട്ട് അതിനുപരിയായി കൊടുക്കേണ്ടി വരുന്ന ടാക്സ് മാത്രമേ ഇവിടെ കൊടുക്കേണ്ടി വരുന്നുള്ളൂ ആ ഓഫ്സെറ്റ് എടുത്തിട്ട്. പക്ഷേ ഈ വിവരങ്ങൾ സ്വന്തം ടാക്സ് റിട്ടേണിന്റെ കൃത്യമായ സെക്ഷനുകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ മുഖ്യമാണ്. ഇല്ലായെങ്കിൽ എടിഒയുടെ ഡേറ്റ മാച്ചിങ് പ്രോഗ്രാമുകളിൽ ഇത് പിക്ക് ചെയ്യുകയും നമ്മുടെ ടാക്സ് റിട്ടേണുകൾ ഫ്ലാഗ് ചെയ്യപ്പെടാനും ഇടയായിത്തീരും.
ഇത് എത്രമാത്രം ഇത്തരം ഒരു ഡാറ്റ മാച്ചിങ് വിദേശ ബാങ്കുകളുമായി ഇപ്പോൾ താങ്കളുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്?
നേരത്തെ ഇത് ഒരു പൊതു ഇൻഫർമേഷൻ മാത്രമായിരുന്നു എടിഒക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഡാറ്റ മാച്ചിങ് സർവീസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഏജൻസിയെ തന്നെ എടിഒ അതിനുവേണ്ടി തേർഡ് പാർട്ടിയെ തന്നെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഓരോ രാജ്യങ്ങളുമായിട്ട് ഡയറക്റ്റ് എഗ്രിമെന്റുകൾ ചെയ്യുകയാണ്. അപ്പൊ അവിടുത്തെ ഇൻഫർമേഷൻ ഡയറക്റ്റ് കളക്ട് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് എടിഒ അത്രയും പ്രാഗൽഭ്യ ടെക്നോളജി കൂടുതലായി യൂസ് ചെയ്തുകൊണ്ട് അത്രയും ഇൻവോൾവ്മെന്റ് അതിനകത്ത് എടിഒക്ക് വരികയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രം മുഖ്യമായി പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്കിൽ നിന്നുള്ള ഡയറക്റ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് റിപ്പോർട്ട് ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസിലേക്ക് കിട്ടുന്ന അത്രയും ആഴത്തിൽ ആ ബന്ധവും ഡേറ്റ മാച്ചിങ് പ്രോഗ്രാമും വൈഡ് ആക്കി എടുക്കാൻ എടിഒക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൽ ആ കോണ്ടാക്ട് വരുമ്പോൾ മറ്റു ബാങ്കുകളുമായിട്ട് എന്തുമാത്രം അത് വരാമെന്നും മറ്റുള്ള പ്രമുഖ ബാങ്കുകളെല്ലാം ഈ ഒരു ഈ ഡേറ്റ മാച്ചിങ് പ്രോഗ്രാമിന്റെ കുടക്കീഴിൽ വരുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത നാളുകളിൽ.
ഓക്കെ ബജുമത്ത, ഇനി ടാക്സ് റിട്ടേൺസിന്റെ കാര്യം പരിഗണിക്കുമ്പോൾ മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായി ശ്രദ്ധിക്കാൻ ഈ വർഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ മുൻ വർഷങ്ങളെക്കാൾ തികച്ചും വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ വർഷം.
2021 ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് എടിഒ മറ്റൊരു പ്രസ് റിലീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷവും ഈ വർഷവും ടാക്സ് റിട്ടേണുകളിൽ കൂടുതലായി വർക്ക് ഫ്രം ഹോം ഓഫീസ് എക്സ്പെൻസുകൾ ധാരാളമായിട്ട് ടാക്സ് പേയേഴ്സ് ക്ലെയിം ചെയ്യുന്നുണ്ട്. കാരണം ഓഫീസിൽ പോകുന്നതിന് പകരം ചില മേഖലകളിൽ വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാനുള്ള അവസരം ഉള്ളതുകൊണ്ട് അവരുടെ ഹോം ഓഫീസ് യൂസ് ചെയ്യുന്നതിന് കുറച്ച് എക്സ്പെൻസുകൾ ഏറ്റവും അലോ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പെൻസുകൾക്കുള്ള ക്ലെയിം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടും. അതേസമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അപ്രകാരം വർക്ക് ഫ്രം ഹോം എക്സ്പെൻസുകൾ കൂടുതലായി ക്ലെയിം ചെയ്യുന്ന ഒരു ടാക്സ് റിട്ടേണിൽ എടിഒ മറ്റ് ചില ഏരിയയിലുള്ള എക്സ്പെൻസുകൾ കുറയുന്നതും എക്സ്പെക്ട് ചെയ്യുന്നു. അതായത് കാർ എക്സ്പെൻസുകള്, മറ്റ് ട്രാവൽ എക്സ്പെൻസുകള്, അതുപോലെ വർക്ക് റിലേറ്റഡ് ക്ലോത്തിങ് എക്സ്പെൻസുകൾ, ഈ എക്സ്പെൻസുകൾ സ്വാഭാവികമായും കുറയണം എന്ന് ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്നു. വർക്ക് ഫ്രം ഹോം എക്സ്പെൻസ് കൂടുന്ന അതേ സമയത്ത് പഴയ പോലെ തന്നെ എക്സ്പെൻസുകൾ മറ്റ് ഏരിയയിലുള്ള എക്സ്പെൻസുകൾ അതുപോലെ ചെയ്യണം. ഏറ്റവും അതിന് ഉപയോഗിച്ചിരിക്കുന്നത് കോപ്പി പേസ്റ്റിംഗ് ഓഫ് എക്സ്പെൻസസ് ആണ് ആ ടാക്സ് റിട്ടേണിൽ കാണുന്നെങ്കിൽ അത് ആ റിട്ടേൺ ഓഡിറ്റ് ചെയ്യപ്പെടാനോ റിവ്യൂ ചെയ്യപ്പെടാനോ ഉള്ള സാധ്യത വളരെയധികമാണ്. കാരണം ഒരു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പുറത്ത് കാർ എക്സ്പെൻസുകളും വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ട്രാവലുകളും അതുപോലെ മറ്റ് ലോണ്ടറി എക്സ്പെൻസുകൾ അങ്ങനെയുള്ള ഏരിയകളിൽ കുറവ് ഏറ്റവും പ്രതീക്ഷിക്കുന്നു എന്നാണ് ആ പ്രസ് റിലീസിൽ ഏറ്റവും അറിയിക്കുന്നത്.
വളരെയധികം നന്ദി ബൈജു മത്തായി, ഇതിന്റെ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്.
നന്ദി ഡെനിസ്.
നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ കേട്ടത്. മെൽബണിൽ ടാക്സ്മാൻ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സ് പ്രൊഫഷണൽസിൽ ടാക്സ് ഏജന്റായ ബൈജു മത്തായാണ് ഇതേക്കുറിച്ച് ഇതുവരെ വിശദീകരിച്ചത്. വരും ദിവസങ്ങളിൽ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ഈ പരിപാടി വീണ്ടും കേൾക്കാവുന്നതാണ്.